ഹലോ ഗൈസ്, എല്ലാവർക്കും പർപ്പിൾ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആണെന്ന് ആർക്കും അറിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ ഇന്നലെ ഇൻ്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു എപ്പിസോഡ് ഇട്ട് കളയാമെന്ന് ഞാൻ നന്ദുക്കോം തീരുമാനിക്കുകയായിരുന്നു. അതേ മാത്രമേ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ ഇപ്പോൾ ഒരു ദിവസം താമസിക്കുന്നതുകൊണ്ട് ഒരു എപ്പിസോഡ് അങ്ങോട്ട് കീച്ചി കളയാമെന്ന് വിചാരിച്ചു ഗൈസ്.
ഒരു കുടക്കീഴിലും കോരിച്ചെറിയുന്ന കൊച്ചിയിലെ മഴയത്തുമാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്.
ഓഡിയോ
ഷൂട്ട് ചെയ്യുന്നത്, സോറി, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്.
ആ പിന്നെ അതുപോലെ തന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഓഡിയൻസിനും പ്രശ്നമില്ല നമ്മൾ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നൊരു ടോപ്പിക്, നമുക്ക് എല്ലാവർക്കും ഏതൊരു കുഞ്ഞു കുട്ടിക്ക് വരെ അറിയുന്ന ഒരു കളികളെ പറ്റിയാണ്, കളികളല്ല ഒരു കളിയെ പറ്റിയാണ്. ട്രൂത്ത് ഓർ ഡെയർ എന്നാണ് അതിൻ്റെ പേര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഈ ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറയുന്ന ഒരു ആഗോള വിപത്താണോ, ട്രൂത്ത് ഓർ ഡെയർ നാടിനാപത്തോ എന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെറും ചർച്ചകൾ നടത്തുന്നത് ഇതിനായി നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള വി കെ പേര് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് വി കെ കുറച്ച് പ്രൈവസി ഇഷ്യൂസ്
വേണം. നമ്മൾ ഇത്തരത്തിലെ സൗത്ത് ഇന്ത്യൻ കളികൾ അല്ല കളികൾ സൗത്ത് ഇന്ത്യൻ വർത്തമാനങ്ങൾ വിട്ടു നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് ചെക്ക് ചെയ്യണം. കാരണം എപ്പോഴും നമ്മൾ സൗത്ത് ഇന്ത്യനെ പറ്റി സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, നോർത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നോർത്തിൽ എന്താണ് സംഭവിക്കുന്നത്,
നോർത്ത് ഇന്ത്യയിലെ കുട്ടികൾ എങ്ങനെ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നത് എന്നറിയാൻ നമ്മുടെ സ്വന്തം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച, അത് മെൻഷൻ ചെയ്യുന്നില്ല ഏതാണ്, അവിടെ പഠിച്ച വി കെ നമ്മുടെ ഉണ്ട്. ഇത് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് ആണ് ഇന്നത്തെ.
എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ എപ്പിസോഡ് DD നാഷണലിൽ കൊടുക്കണം എന്നാണ്. ഇതെല്ലാവരും അറിയണം ഈ സത്യം.
സാമൂഹ്യ വിപത്ത്, വിപത്തോ അതോ അല്ല, രണ്ടും സെയിം അല്ല എന്താണെങ്കിലും ഈ ഒരു സാമൂഹിക ഒരു ഒരു ഒരു
നമ്മൾ അധിക സെഗ്മെന്റ് നീട്ടാൻ നമ്മൾ ഉദ്ദേശിക്കാത്ത കൊണ്ട് നമ്മൾ വി കെ എത്രയും പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വി കെ, പ്ലീസ് കം ഔട്ട് ടു ദി സ്റ്റേജ്. ഓക്കെ, നമ്മൾ വി കെ, നമുക്ക് വി കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വി കെ, താങ്കൾക്ക് താങ്കളുടെ പേഴ്സണാലിറ്റിയെ പറ്റി എന്താണ് പറയുന്നത്? ഞാൻ വി കെ.
ഓ, ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഒരു സംഭവമാണ്, നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയാണെന്ന്. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് വലിയൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നത് വി കെ എൻ്റെ ഫ്രണ്ടായി ഞാൻ വി കെക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം വി കെ ഒരു ക്രാന്തദർശിയാണ്, എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. മേ ബി എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരു അഭിപ്രായം ഉണ്ട്, എല്ലാത്തിലും ഇൻവോൾവ് അല്ലെങ്കിൽ പോലും പുറമേ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് വർഷങ്ങളായിട്ട്.
അല്ലെങ്കിൽ എന്താ പറയുക, എന്തില്ലെങ്കിലും അഭിപ്രായം പറയുന്ന ആ ഒരു ഇതാണ്.
അതെ, അങ്ങനെ ഞാൻ പറയുന്നില്ല, അറിയില്ലെങ്കിലും ഒരു അഭിപ്രായം എന്തായാലും ഉണ്ടാകും. പിന്നെ മാറി നിന്ന് കളി കാണുന്നതാണ് ഇഷ്ടം, കോച്ചാണ്. ഓക്കെ, മാറി നിന്ന് കളി കാണുന്നതാണ് ഇഷ്ടം, കളി പഠിപ്പിക്കും പക്ഷെ കളിക്കില്ല, അതാണ് നമ്മുടെ വി കെ ചെയ്യുന്നത്. അതെ, വി കെ ബോൺ സിംഗിൾ ആണ്, ഇത് പുറത്തുവിടരുന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പറയാണ്. ഇനി വി കെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് വി കെ ഈ എപ്പിസോഡിൽ ക്ഷണിച്ചതെന്ന് വെച്ചാൽ, വി കെ നോർത്ത് ഇന്ത്യൻ കുട്ടികൾക്കിടയിൽ പലതരം ക്രയാവിക്രയങ്ങൾ കണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ
അല്ല, ഞാൻ നോർത്ത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മലയാളികളുടെ കൂടെയാണ് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചത്. അപ്പം ഇതുവരെ കാണാത്ത ചിലരുടെയൊക്കെ മുഖമൂടികൾ അവിടെയായിരുന്നു അഴിഞ്ഞു വീണത്. ഞാൻ ഞെട്ടിപ്പോയി, പകച്ചുപോയി എൻ്റെ ബാല്യം.
അപ്പോൾ ചെറുപ്പം മുതലേ ഒരു ട്രൂത്ത് ഓർ ഡെയർ എന്തൂസിയാസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് തങ്ങളൊരു എവല്യൂഷൻ ചെറുപ്പത്തെ ട്രൂത്ത് ഓർ ഡെയർ
ഇപ്പോഴത്തെ നോക്കി കാണുന്നു, അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ട്രൂത്ത് ഓർ ഡെയർ നോക്കി കാണുന്നത്?
ട്രൂത്ത് ഓർ ഡെയർ ചെറുപ്പത്തിലൊക്കെ എനിക്ക് വലിയ ജ്ഞാനമൊന്നും ഇല്ലായിരുന്നു സംഭവത്തെക്കുറിച്ച്. ആരൊക്കെയോ എന്തൊക്കെ പറയുന്ന അനുസരിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഫിൽറ്റർ ചെയ്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആർക്കും അറിയില്ലല്ലോ ഞാൻ പറയുന്ന ട്രൂത്ത് ആണോ എന്നുള്ളത്. പക്ഷെ വലുതായപ്പോൾ ട്രൂത്ത് പറയുന്നതാണ് നല്ലത് എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ വന്നു. കാരണം അത്രയ്ക്ക് നല്ല ഡയർസാണ്. ഞാൻ അധികം ഡെയർ ചെയ്യുന്നൊരു ആളായിരുന്നു, പക്ഷേ ഡെയറിൻ്റെ വലിപ്പം കൂടിക്കൂടി. ഞാൻ പറഞ്ഞില്ലേ, പ്രീമിയം ട്രൂത്ത് ഓർ ഡെയർ കളിച്ചു തുടങ്ങിയതിന് ശേഷം ട്രൂത്ത് പറയുന്നതാണ് നല്ലത് എന്ന രീതിയിലേക്ക്
വന്നു. ഞാനിപ്പോഴും എന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്, ഈ കൂട്ടത്തിൽ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്, ട്രൂത്ത് പറ അങ്ങനത്തെ ട്രൂത്ത് ഓർ ഡെയർ ആണ് ഇപ്പോഴും കളിക്കാറ്.
പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഇപ്പോഴും. ഒരു
ട്രൂത്ത് ഓർ ഡെയർ കളിക്കാനുള്ള ഒരു സർക്കിൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാം.
വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്നാൽ നമുക്ക് വി കെയിലേക്ക് കടക്കാം. വി കെ, താങ്കളുടെ ട്രൂത്ത് ഓർ ഡെയർ പ്രീമിയം ലെവലിലേക്ക് എത്തി എന്ന് താങ്കൾ എപ്പോഴാണ് മനസ്സിലാക്കിയത്?
എനിക്കത് പ്രീമിയം ആയിരുന്നു, മറ്റുള്ളവർക്കത് പ്രീമിയമായി തോന്നുക ഉള്ളത് എനിക്കറിയില്ല. കാരണം പബ്ലിക്കായിട്ട് ഒരു ട്രെയിനിൽ വെച്ചായിരുന്നു ഞാൻ ഞെട്ടിക്കുന്ന ട്രൂത്ത് ഓർ ഡെയർ സെഗ്മെന്റ് കളിച്ചത്.
പബ്ലിക്കായി ട്രൂത്ത് ഓർ ഡെയർ, അതൊരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ആയിരിക്കും ഒരു അതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ.
ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് എനിക്ക് ബോഡി മസാജിൽ തുടങ്ങി അങ്ങനെ പലതും ചെയ്യേണ്ടി വന്നു.
അതെ അതെ, വി കെ ഇതാരോട് പറഞ്ഞൊരു രഹസ്യമാണ്. എന്നാലും വി കെ നമുക്കൊരു എക്സ്പീരിയൻസ്
ആരോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് സമൂഹത്തോട് മൊത്തം പറയണം.
ഞാൻ വിളിച്ചു പറയൂ വി കെ,
ഞാൻ എന്റെ ശബ്ദം ലോകത്തെ അറിയിക്കുന്നു. അങ്ങനെ പൊടുന്നനെയായിരുന്നു അത് സംഭവിച്ചത്. എല്ലാവരും ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ കളിച്ച് വളരെ കുഞ്ഞു കുഞ്ഞ് ഡെയർ ഒക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് എന്റെ ആ സുഹൃത്ത് എന്നോട് ചോദിച്ചു,
അറിയാത്ത സുഹൃത്താണോ ആൺസുഹൃത്താണോ?
ആൺസുഹൃത്ത്.
തീർച്ചയായും
ആൺസുഹൃത്ത് എന്നോട് പറഞ്ഞു, നീ ട്രൂത്ത് ഓർ ഡെയർ? ഞാൻ പറഞ്ഞു ഡെയർ, എനിക്ക് ട്രൂത്ത് പറയാൻ മടിയായിരുന്നു അന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു, അയ്യോ അത് ഞാൻ എങ്ങനെ പറയൂ,
മറ്റൊരു മീറ്റു ആകുമോ എന്നൊക്കെ
വിവാദമാകുമോ?
അന്ന് എന്നോട് എന്തെങ്കിലും ചെയ്തതെന്ന് മറന്നു.
അത് പറയല്ലോ, പോഡ്കാസ്റ്റ് പ്രേക്ഷകർ ക്രാന്തമായി കേട്ടോണ്ടിരിക്കും.
അത് പിന്നെ എന്റെ ഫുൾ ബോഡി മസാജ് ആണ് അവൻ ചോദിച്ചത്. അത്
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും, ഇപ്പൊ ഞാൻ ഒരിക്കലും എന്താ പറയുക ജനറലൈസ് ചെയ്യുന്നില്ല, കാരണം ഇപ്പൊ നമ്മള് എന്താ പറയുക വളരെ ഓപ്പൺ മൈൻഡഡ് പേഴ്സൺ ആണ്. അപ്പൊ ഇങ്ങനെ എന്താ പറയുക ലൈക്ക് ഒരു എന്ന് വെച്ചാൽ എവറി വൺ ഹാവ് സെക്ഷൽ ടെൻഷൻ. അത് ഒരു ഗേൾ ആണെങ്കിൽ ബോയ് ആണെങ്കിൽ രണ്ടുപേർക്ക് സെക്ഷൽ ടെൻഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ സാഹചര്യത്തിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ബോയ്സിനാണ് ലൈക്ക് എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യപ്പെടണം എന്ന് എനിക്ക് പല തവണ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പബ്ലിക് ഗ്യാദറിംഗിൽ ഇഫ് യു ആർ സോഷ്യലി ഡ്രിങ്കിങ് ഓർ സംതിങ് ദിസ് ബോയ്സ് ഓൾവേസ് ഹാവ് ദ ടെൻഡൻസി ടു മേക്ക് ദ ഗേൾസ് ഇൻ ടു ലൈക്ക് ദി അതർ വേ. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് വി കെക്ക് തോന്നുന്നത്, നമ്മളൊരു പബ്ലിക്കായിട്ട് നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മളെ തമാശ മാത്രമല്ല പബ്ലിക്കായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് പല സാഹചര്യങ്ങളും എൻ്റെ ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. ബട്ട് ദെയർ ആർ എന്താ പറയുക എന്താ പറയുക ഞാൻ സേഫായി തോന്നിയ സ്ഥലങ്ങളും എനിക്കുണ്ട്. പക്ഷെ എന്നാൽ തീരെ സേഫായി തോന്നാത്ത സമയങ്ങളും എനിക്കെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത് അങ്ങനൊരു സാഹചര്യം ജീവിതത്തിൽ വന്നപ്പോൾ?
ആ അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ലൈക്ക് ഒരുപാട് മുതലെടുപ്പുകളൊക്കെ ഈ ട്രൂത്ത് ഓർ ഡെയറിന്റെ സമയത്ത്. ആ ഞാൻ കൈൻഡ് ഓഫ് ചെയ്തു. ആ എൻ്റെ പരിമിതികളിൽ നിന്ന് എനിക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് ഒച്ച ഉയർത്താൻ പറ്റില്ലായിരുന്നു, കാരണം ഒച്ച ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രൂത്ത് ഓർഡർ ഞാൻ പറഞ്ഞില്ല പബ്ലിക്കിലാണ് കളിച്ചുകൊണ്ടിരുന്നത്, അത് വേറെ ലെവലിലേക്ക് പോയിരുന്നു. ഞാൻ അങ്ങനെ അത് ചെയ്യേണ്ടി വന്നു, കാരണം എല്ലാവരും ചെയ്യുന്നു, അപ്പം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ കൂളല്ല.
അതെ, എൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് ഇപ്പോൾ ട്രൂത്ത് ഓർ ഡെയർ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാങ്ക് കൊടുക്കും, അതാക്കി ഇതാക്കും, അപ്പോൾ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു കുട്ടിയെ മൊണ്ണ അല്ലെങ്കിൽ ഒരു അൺകൂൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലാണല്ലോ. അതിനെപ്പറ്റി എന്താണ് അഞ്ചിയുടെ അഭിപ്രായം? ലൈക്ക് ഒരു ഒരു ഫ്രണ്ട് ഗ്യാദറിങ്ങിൽ ചില കാര്യം ചെയ്യേണ്ട, ഇപ്പോൾ ഡ്രിങ്ക് ചെയ്യുക, സ്മോക്ക് ചെയ്യുക, അത് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് അൺകൂൾ ആകും എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ജഡ്ജ്മെന്റ്സ് അതിനോട് എങ്ങനെ
അറിയാം? ഇതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇപ്പൊ എൻ്റെ ഒരു ഏജിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിത സാഹചര്യം ജീവിക്കുന്ന പല ആൾക്കാർക്കും ഇതിപ്പോ അൺകൂളായിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് എന്താ പറയുക അൺകൂളല്ല, ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഒരാൾ മാത്രമേ ചെയ്യാതിരിക്കും. നമുക്ക് പൊതുവേ ഉള്ളൊരു ടെൻഡൻസ് എന്ന് വെച്ചാൽ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. വെച്ചാൽ നമുക്ക് നമ്മളെക്കാട്ടും ഉള്ളതിനെക്കാട്ടും കൺസേൺ മറ്റേ ആൾ കുടിച്ചില്ലല്ലോ കുടിച്ചില്ലല്ലോ എന്ന് ആർക്കുമ്പോഴാണ്. ലൈക്ക് നല്ല ആൾക്കാരെ ഒന്നും ചെയ്യാത്ത ആൾക്കാരെ എപ്പോഴും നമുക്കത് ട്രൈ ചെയ്യിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ത്വരയായിരിക്കും. എങ്ങനെയെങ്കിലും അവരെയും കൂടെ കാണണം എന്നുള്ള രീതിയിൽ അത് പല ആൾക്കാരും പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുന്ന സംബന്ധിച്ചു അവരൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് അവരൊന്ന് കാണാമായിരുന്നു ആ രീതിയിലാണ് ഞാൻ കാണാറ്. പക്ഷെ എന്നാൽ അവർ ചെയ്തേ പറ്റൂ, അത് നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. പക്ഷെ കൂളാണെന്നല്ല, പക്ഷെ പലപ്പോഴും എന്താ പറയുക ഇപ്പോൾ ഒരു ഡ്രങ്കാവാതെ നമുക്ക് ജീവിതം അല്ലെങ്കിൽ ഡ്രങ്കാവാതെ ഇല്ലെങ്കിൽ ഡ്രഗ്ഡ് ആവാതെ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നീങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക നമുക്കാർക്കും ലൈഫ് എൻജോയ് ചെയ്യാൻ ഇതൊന്നും ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സൊസൈറ്റി ശരിക്കും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോൾ പോലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഇപ്പോൾ കോളേജിലൊന്നും പഠിക്കുന്ന സമയത്ത് ചെക്കന്മാരെ പോലും അങ്ങനെ പോയി വെള്ളം അടിക്കുകയൊന്നും അല്ലായിരുന്നു. ബട്ട് ഐ വാസ് റിയലി ഹാപ്പി. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉള്ള സമയത്തും ഐ വാസ് റിയലി ഹാപ്പി. പക്ഷെ നമ്മൾ അഡൾട്ട് ലൈഫിലേക്ക് കയറുമ്പോൾ നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ പിന്നെ പൊഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ഉണ്ടല്ലോ, അവരുടെ മുന്നിൽ നമുക്ക് കൂളായിട്ട് കുറച്ച് കാണിക്കില്ലെങ്കിൽ കുറച്ച് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംടൈംസ് നല്ല കോൺവെർസേഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ കുറച്ച് ബോധം പോയാലേ പറ്റുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. ദാറ്റ് ഈസ് ഒരു അഡൾട്ട് ലൈഫ് സത്യം നല്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. താങ്കൾക്ക് എന്തെങ്കിലും പറയണ്ടോ?
എന്താണ് താങ്കളുടെ ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കാമോ?
എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ, അത് വേറൊരു ക്വസ്റ്റ്യൻ, അത് വിഷയമായിട്ടൊരു ബന്ധമല്ല. ഈ വെള്ളമടീന് പുറത്തുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്സിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഫ്രണ്ട്ഷിപ്സിനെ പറ്റി ലൈക്ക്
എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ വെള്ളമടീൻ്റെ പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ലൈൻ വെക്കണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ പേഴ്സണലിനും, കാരണം വെള്ളമടിക്കുമ്പോൾ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും വളരെ വളറബിളാണ്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ വിളിച്ച് പറയാൻ ഇങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ വെള്ളമടിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുള്ള കാര്യം ഓവർ ഷെയറിങ് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓൾറെഡി ഓവർ ഷെയറിങ്ങുള്ള പേഴ്സണാണ് ഞാൻ. അപ്പോൾ ഇൻ കേസ് ഡ്രങ്ക്ഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഡ്രങ്കായിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഞാൻ എൻ്റെ പല കാര്യത്തിനെ പറ്റി ഓവർ ഷെയർ ചെയ്യാൻ, അതുവഴി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയില്ല ഏത് ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ ട്രസ്റ്റ് പോകത്തി, ട്രസ്റ്റ് ഇല്ലാത്തതെന്നൊന്നും വീക്കൊക്കെ എന്തെങ്കിലും പറയണ്ടോ?
ഞാൻ ലൈക്ക് ഫസ്റ്റ് ടൈം ഡ്രങ്ക് ആയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതകഥ മുഴുവൻ പറയാൻ തുടങ്ങിയ ഒരാളാണ്. പക്ഷേ പറഞ്ഞപ്പോഴും ഞാൻ എന്തൊക്കെ പറയാൻ പാടില്ല എന്ന് എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫിൽറ്റർ ചെയ്തിട്ടാണ് പറഞ്ഞത്.
ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ. കാരണം അവർ ഡ്രങ്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആ ഒരു സമയത്ത് അവർക്ക് അവരുടെ ആ എന്താ പറയുക ഉള്ളിലുള്ള ആ സംഭവങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എവറിത്തിങ് വിൽ കം ഔട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓരോരുത്തരും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ സീക്രട്ട് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഒരു കണക്കിന് വെള്ളമടിയുടെ പുറത്തുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്സിന് ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ റിപ്രസ്ഡ് ആയിരിക്കുന്ന റിപ്രസ്ഡ് ആയി വെച്ച എല്ലാ ഇമോഷൻസും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ
ലൈക്ക് അത് നമ്മ അതെന്താ മെയിൻ
ഒരു തരത്തിൽ ഞാൻ വേറൊരു സൈഡ് പറയാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരാളോട് ഭയങ്കര ഫേക്ക് ആയിട്ട് നമ്മൾ അഭിനയിക്കുന്ന ആൾക്ക് ദേഷ്യം ഉണ്ടോ?
എനിക്കത് മോസ്റ്റ്ലി ഞാൻ ഈ ഒരു സ്വഭാവം കണ്ടത് ചെക്കന്മാരിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗേൾസ് പൊതുവെ ഗേൾസിന്റെ ഇമോഷൻസ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ അത് ഡ്രങ്ക് ആവണം എന്നില്ല അവർക്ക്. ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ അവർക്ക് കരയണമെന്നുണ്ടെങ്കിൽ കരയണം, ചിരിക്കണം എന്നുണ്ടെങ്കിൽ ചിരിക്കണം ഒക്കെ അവരവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ ബോയ്സിന് ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം അവർക്ക് എന്തെങ്കിലും ലൈഫിൽ വലിയ ട്രോമ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ മിണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഡ്രങ്ക് ആയി കഴിയുമ്പോഴാണ് ഇവരവരുടെ ഇമോഷൻസൊക്കെ എന്താ പറയുക ഒരു ഡാം തുറന്നുവിട്ട പോലെ ഇങ്ങനെ പുറത്തേക്ക് വീഴുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ സത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ ബോയ്സിൻ്റെ കേസിൽ മെയിനായിട്ട് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഒന്ന് കോമൺ അല്ലെങ്കിൽ നോർമലായി നിൽക്കുന്ന സമയത്തൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമായി തോന്നിയിട്ടുണ്ട്.
അവർക്ക് അവരെ സൊസൈറ്റി വരെ കണ്ടീഷൻ ചെയ്ത് അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവരുടെ ഇമോഷൻസ് ഇതാക്കി. ഫോർ എക്സാമ്പിൾ എൻ്റെ ചുറ്റിലുള്ള എല്ലാ ബോയ്സ് ഫ്രണ്ട്സും എന്ന് പറയുകയാണെങ്കിലും അവർ എക്സ്പ്ലെയിൻ ചെയ്യില്ല എന്താ കാര്യം. അവരവിടെ നിന്ന് എസ്കേപ്പ് ആണ് ചെയ്യുന്നത്. എൻ്റെ മിക്ക ഫ്രണ്ട്സും അങ്ങനെയാണ്, അവർ എസ്കേപ്പ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവർ എസ്കേപ്പ് ചെയ്യും. എന്താ കാര്യം ഒന്നുമില്ല, അവർ എസ്കേപ്പ് ചെയ്യും, അവിടെ നിന്ന് ഡിസപ്പിയർ ആയി പോവാണ് ചെയ്യുന്നത് എൻ്റെ മിക്ക ഫ്രണ്ട്സും. അതാണ് എനിക്ക് തോന്നിയൊരു.
അതെ അതെ. എന്നിട്ട് അവർ അവരുടെ ഇമോഷൻസ് മൊത്തം ഇങ്ങനെ കടിച്ച് തൂങ്ങി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഡ്രങ്ക് ആവുന്ന സമയത്തായിരിക്കും മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇമോഷൻസ് ഷെയർ ചെയ്യുന്നത് ഈസ് നോട്ട് കൂൾ ഫോർ എ ബോയ് എന്ന് അവർക്കൊരു തെറ്റിദ്ധാരണ ഉള്ളിലുണ്ട്. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുമ്പോൾ, ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സ് പറയുമ്പോൾ അവർ അത് ആ ഒരു ഇമോഷൻ്റെ ആ ഒരു ഡെൻസിറ്റിയിൽ എടുക്കുമോ എന്നുള്ളതൊക്കെ അവർക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബോയ്സ് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഗേൾസിനോടായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും ഗേൾസിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പണ്ട് തൊട്ടേ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഗേൾസ് ഫ്രണ്ട്ഷിപ്പ് എന്ന്
പറഞ്ഞിട്ടുള്ളത്.
അല്ല പക്ഷെ ഞാൻ ട്രൂത്ത് ഓട്ടെയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇമോഷൻസിന്റെ കാര്യം ഒക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് പറയണം എന്ന് ഞാൻ വിചാരിച്ചാണ്.
മദ്യപാനം ഒരു സാമൂഹിക വിപത്തോ എന്നിൽ നിന്ന് ട്രൂത്ത് ഓർഡർ ഒരു സാമൂഹിക വിപത്തോ
എന്നതിലേക്ക്
ഉണ്ടായ
കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരുപാട് ലൈക്ക് നമ്മുടെ ഏറ്റവും എംബാരസ്ഡ് ആയിട്ടുള്ള കാര്യം, ചിലപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വലുതായിട്ട് പോലും കിടക്കയിൽ മുള്ളി, അങ്ങനെ വലിയ സത്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേക്കേണ്ടി വരും. ആൻഡ് പിന്നീട് അതിനെപ്പറ്റി നമ്മളെ ഷെയിം ചെയ്യപ്പെടുകയും. ആൻഡ് ഈ ട്രൂത്ത് ഓർ ഡെയർ കൈൻഡ് ഓഫ് ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കാൻ ഒരു ടെൻഡൻസി അല്ലേ കാണിക്കുന്നത്? ഹൗ ഡു യു റിയാക്ട് ടു ദാറ്റ്?
ടെൻഡൻസി അല്ല, നമ്മൾ വിചാരിക്കുന്ന വെച്ച് ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നതിലൂടെ നമുക്ക് അവരെ ഒത്തിരി അറിയാൻ പറ്റുന്നൊക്കെ ചുമ്മാ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കും. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അപ്പോഴും നമ്മുടെ മൈൻഡിൽ അവരുടെ കാര്യങ്ങളൊന്നും പറയണ്ടെന്നുള്ള ആൾക്കാർ പറയില്ല. അതാ അവർ പറയില്ല എന്ന് തന്നെ എനിക്ക്
തോന്നിയിട്ടുള്ളത്.
അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വേണമെന്ന് വെച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കാറ്. ലൈക്ക് ഇപ്പൊ വി നോ അവർ വൾനറബിലിറ്റി, റൈറ്റ്? ഇപ്പൊ വി ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ദെൻ വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ദ വെരി ബിഗിനിങ്.
ആ പിന്നെ ആ ഇപ്പം ഇമോഷൻസ് പ്രകടിപ്പിക്കുക, ഇപ്പൊ ബോയ്സ് ചിലപ്പം കുടിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു മോഡിലാണ് അവർ ഈ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോഴും ചില ആളുകൾ പറയില്ല, ചില ആൾക്കാർ വേണമെങ്കിൽ അവരെ വൾനറബിലിറ്റീസ് ഒക്കെ ഷോ ചെയ്യും. പിന്നെ ചിലർ മേ ബി പേർപ്പസ്ഫുള്ളി അത് കാണിക്കാത്തായിരിക്കും, കാരണം എല്ലാവരും എനിക്ക് എങ്ങനെയാണ് എന്നറിയണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് അത് യൂസ് ചെയ്യും. പിന്നീട് ആ വ്യക്തിക്ക് അയാളുടെ ജീവിതം ലൈക്ക് അയാളുടെ സർക്കിളിലുള്ള ആളുകളോട് ആണല്ലോ അയാൾ ഓഫ് കോഴ്സ് ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നത്. അപ്പോൾ വീണ്ടും അത് പല രീതിയിൽ യൂസ് ചെയ്യപ്പെടും. അതങ്ങനെയാണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ആരും ആത്മാർത്ഥമായിട്ടൊരു വ്യക്തിയെ അറിയാൻ വേണ്ടിയിട്ട് ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നുണ്ട്. ആ നേരത്തെ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് കളിച്ചിട്ട് അത്
ഇല്ലെങ്കിൽ അങ്ങനെ ആത്മാർത്ഥമായി അറിയുന്നുള്ളവർക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കേണ്ട ആവശ്യമില്ല, അവരൊന്ന് ഇരുത്തി വർത്തനം പറഞ്ഞാൽ മതിയല്ലോ അല്ലേ.
നിങ്ങളിൽ ആർക്കെങ്കിലും ട്രൂത്ത് ഓർ ഡെയർ കളിച്ച ഒരു ഫ്രണ്ടിനെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിൽക്കുന്ന രണ്ടാളും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു?
ഇല്ല ഇല്ല ഇല്ല, കാരണം ഞങ്ങളൊക്കെ പ്രീമിയം മെമ്പേഴ്സ് ആണല്ലോ, പ്രീമിയം മെമ്പേഴ്സ് ആയതിനു വേണ്ടി ട്രൂത്ത് ഓർ ഡെയർ കളിക്കാറില്ല.
ഇത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം, ആ വ്യക്തിൻ്റെ അടുത്ത് അറിയണം എന്നുള്ള ചില കാര്യങ്ങൾ അറിയാനും ചില കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രീമിയത്തിൽ നടക്കുന്നത്. പ്രീമിയത്തിൽ ഇമോഷൻ ഇല്ല, പ്രീമിയത്തിൽ ജസ്റ്റ് നമുക്കിത് അവരെ കൊണ്ട് ചെയ്യിക്കണം, നമുക്കിത് അറിയണം, ആ ഒരു കാര്യമുള്ളൂ.
നമുക്ക് ക്രഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊന്ന് ഒരു ഇടപഴകണം, ഒന്ന് ക്ലോസ് ഇടപഴകണം. എനിക്ക് ട്രൂത്ത് ഓർ ഡെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ദൈവമേ നമ്മൾ ടോക്സിറ്റി പരത്തുന്നു.
ഞാൻ ഇപ്പോഴും നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രീമിയാണ്, ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ലൈൻ ഉണ്ടോ ക്രഷ് ഉണ്ടോ ലൈനിന് പ്രപ്പോസ് ചെയ്യുക ഇങ്ങനത്തെ ഒക്കെ കൈൻഡ് ഓഫ് ട്രൂത്ത് ഓർ ഡെയർ എറയിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്കതൊന്ന് പ്രൊമോഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടുള്ള എന്നാണ് വളരെ സങ്കടകരമായ ഒരു സത്യം.
അല്ല, അതൊരു വലിയ രസമൊന്നും ഇല്ല, നമുക്കോ കുറച്ച് കഴിയുമ്പോൾ ബോറായിക്കോളൂ.
വൺ ടൈം പ്രീമിയർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ്.
അതിനൊന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു നല്ല നല്ല ഫ്രീഡം ഉള്ളൊരു കോളേജിൽ, കുറച്ചെക്കന്മാരുള്ളൊരു കോളേജിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്, വൺ. അല്ലെങ്കിൽ രണ്ട്, നിങ്ങൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വളരെ ഫ്രീ ആയി ഇങ്ങനെ കുറച്ച് ജിൽച്ചിൽ ഫ്രണ്ട് ഗ്രൂപ്പുകളുടെ കൂടെ നടക്കണം. ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിൽ ഹൗസ് പാർട്ടികൾ, ഇങ്ങനെ പല പല എന്താ പറയുക വിക്രയകളും നടക്കുന്ന സ്ഥലങ്ങളിലാണ് പൊതുവെ ട്രൂത്ത് ഓർ ഡെയറുടെ ഒരു ഒരു പൂണ്ട് വിളയാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഐ തിങ്ക് നമ്മുടെ വൾണറബിലിറ്റീസ് ഇങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. മേ ബി അവർ ചിലപ്പോൾ അത് നമ്മുടെ വീക്ക്നെസ് എടുത്ത് മറ്റൊരവസരത്ത് യൂസ് ചെയ്യാൻ സാധിക്കും.
ഞാൻ പറയട്ടെ, നമുക്ക് നീ പറഞ്ഞ പ്രീമിയം മെമ്പർഷിപ്പിൽ നമ്മളെ വൾണറബിലിറ്റി ഒന്നും പറയാറേ ഇല്ല.
പ്രീമിയം മെമ്പർഷിപ്പ് എന്താണെന്ന് ഒരു രണ്ട് വാക്യത്തിൽ കൂടാതെ ഒന്ന് പറയും.
അത് എന്നെക്കാളും നന്നായി വീക്കിക്ക് എനിക്ക് അറിയാം.
പ്രീമിയം മെമ്പർഷിപ്പ് എന്താണെന്ന് നമുക്ക്, അതായത് നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനുണ്ട്, അത് തന്നെ. അതിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷൻ ഒന്നും ഇല്ല. അതെ അതെ, 18+ ആണ്. നമുക്ക് അതിലുള്ള കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാൻ പറ്റാത്ത തന്നെ പല കാര്യങ്ങളും സെൻസർ ഒരു പോഡ്കാസ്റ്റിന് നിരക്കുന്നതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്.
രണ്ട് ഇത് എനിക്ക് ഷെയർ, എന്തെങ്കിലും ഒരു രണ്ടെണ്ണം ഷെയർ ചെയ്യാമോ? പ്രീമിയം എന്ന എലിജിബിലിറ്റി ഉള്ള രണ്ട് ഡെയറുകൾ.
ചിലപ്പോ നമുക്ക് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളുടെ കൂടെ നമുക്ക് പലതും ചെയ്യേണ്ടി വരും.
എനിക്ക് ഇനി ഫർദർ ചോദിക്കാൻ,
നമ്മളെ പോഡ്കാസ്റ്റിനെ അങ്ങോട്ട് ഇതാക്കി കളയരുതല്ലോ. ഭാഷ പറഞ്ഞ സംസ്കാരത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന പോഡ്കാസ്റ്റ് ആണ്
പോഡ്കാസ്റ്റ് ആണ്
പോഡ്കാസ്റ്റ് ആണ് അല്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ ഡെയർ ചെയ്യുമ്പോൾ അൺകംഫർട്ടബിൾ ആണെങ്കിൽ അത് പറയാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നാണോ പറയുന്നത്?
ട്രൂത്ത് ഓർ ഡെയർ ആകെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ
അൺകംഫർട്ടബിൾ ആണെങ്കിൽ അത് പറയാൻ. ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയാ, നമ്മള് ഒരു കട എടുക്കുന്നതിന് മുന്നേ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒപ്പിട്ട് കൊടുക്കില്ല, അതാണ് ട്രൂത്ത് ഓർ ഡെയർ.
രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ട്രൂത്ത് അല്ലെങ്കിൽ ഡെയർ. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ കളി, ആ കളിയേതാണ്,
രസമില്ല.
അതെ അതെ, അത് അതാണ് ലൈക്ക് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെ തന്നെയാണ്, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. ലൈക്ക് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അൺകൂളായി, അയ്യേ ഇവനെന്താ, അല്ലെങ്കിൽ ഇവളെന്താ അത് ചെയ്യാത്തത്, അവളെവിടെ ഫിറ്റിനാവില്ല, അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു തോട്ടായിരിക്കും വരിക, അയ്യോ ഞാൻ ഇവിടെ ഫിറ്റിനാവുന്നില്ലേ, ഞാൻ എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ഒരു തോട്ട്സ്.
യാ, അത് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു ടോപ്പിക് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ യുവത്വത്തിനിടയിൽ, ഓക്കെ ഞാൻ കുറച്ച് ബംബാസ്റ്റിക് വേർഡ്സ് അറിയാണ്ട് വന്നതാണ്, ഇന്നത്തെ യുവത്വത്തിനിടയിൽ നമ്മൾ ഫിറ്റിൻ ചെയ്യാൻ വേണ്ടി കാണിച്ചു കൂടുന്ന കുറച്ച് ക്രിയാവിക്രയങ്ങളുണ്ടോ? എക്സാമ്പിൾ, പിയർ പ്രഷർ കാരണം ഡ്രിങ്കിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, കൂളാണെന്ന് ഫിറ്റിൻ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത്?
ഓക്കെ, ലൈക്ക് ഞാൻ എൻ്റെ ഒരു ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഒരു 20സിലൊന്നും ഞാൻ ഒത്തിരി ഫിറ്റും ചെയ്യാൻ അധികം ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പൊതുവേ ഞാൻ ഫിറ്റിങ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എൻ്റെ ടീനേജ് പ്രായങ്ങളിലായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എനിക്കെപ്പോഴും ഭയങ്കര ഒരു ഓവർ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു ബാക്കി ആൾക്കാരുടെ കൂടെ നിൽക്കാനും. ലൈക്ക് ഐ ഓൾവേസ് ഫീൽ ലൈക്ക് ആദ്യമൊക്കെ എനിക്ക് ലൈക്ക് ഒരു ഗേളിഷ് ആണെന്ന് ഞാൻ പറയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് ഗേളിഷ് ഈസ് നോട്ട് കൂൾ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഗേൾ പിന്നെ എനിക്ക് മനസ്സിലായത് ലൈക്ക് പിന്നെ പിക്ക് മീ അപ്പ് കൈൻഡ് ഇല്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഐ എം നോട്ട് ലൈക്ക് അതർ ഗേൾസ് അങ്ങനെയൊക്കെ പറയാനുള്ള ടെൻഡൻസി, ഇല്ലെങ്കിൽ അതുപോലെ ഷോ ഓഫ് ചെയ്യാൻ ടെൻഡൻസി എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു ലൈക്ക് എൻ്റെ ടീനേജ് പ്രായത്തിൽ. പക്ഷെ പിന്നീട് ഏതൊരു സമയത്ത് ഞാൻ ചിന്തിക്കുക ലൈക്ക് എന്താ, ബോയ്സ് ലൈക്ക് ടു ബി മസ്കുലിൻ, അതിൽ മസ്കുലിൻ ആയ ബോയ്സ് ആണ് അടിപൊളി എന്ന് പറയുന്നത്. അതിൽ എന്നെ ഇപ്പോൾ ഗേൾസിനാണെങ്കിൽ ഗേൾഷായിട്ടുള്ള ഗേൾസിന് അടിപൊളിനെ കാട്ടും ലൈക്ക് കുറച്ച് എന്താ പറയുക, ഒരു ബോയ്സ് ആയിട്ടുള്ള ഗേൾസ് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ഗേൾസ് ആണ് ഭയങ്കര ആ ടോം ബോയ് ആണ് അടിപൊളി എന്നുള്ളൊരു ഇതിലേക്ക് സൊസൈറ്റി ലൈക്ക് മെല്ലെ മെല്ലെ ചിന്തിച്ചു തുടങ്ങി. ലൈക്ക് ഐ എം നോട്ട് ലൈക്ക് അതർ ഗേൾസ് എന്ന് പറഞ്ഞൊരു ഗേൾസ് ആണ് സൂപ്പർ അല്ലെങ്കിൽ അവരാണ് കൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ വിലയിരുത്തി കഴിഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഗേൾസിന് അല്ലെ ഗേൾസിന് പോലും വുമണിന് പോലും വുമണായി നിൽക്കുക അല്ലെങ്കിൽ ഗേൾസ് ആയി നിൽക്കാൻ ഇഷ്ടമല്ല. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ കുറച്ച് ഗേൾസ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ലൈക്ക് ചാന്ത് പൊട്ട് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയാറ്. അപ്പം പിന്നെ ഗേൾസിന് ഇവിടെ എന്ത് വാല്യൂ ഉള്ളത്, ലൈക്ക് നമ്മുടെ ഗേൾസ്നെസ്സിന് അല്ലെങ്കിൽ നമ്മൾ വുമൺലി ആയിരിക്കുന്നതിന് എന്ത് വാല്യൂ ആണ് സൊസൈറ്റി നൽകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഗേൾസ് ആവാൻ ഇഷ്ടം, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് ആ ഫെമിനിൻ എനർജിയാണ് ഇഷ്ടം, ഐ വിൽ ഗോ വിത്ത് ദാറ്റ്. ഞാൻ ടോംബോ അല്ല, ശരിക്കും ഞാൻ ടോംബോ അല്ല, വെറുതെ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നി, അങ്ങനെ ഞാൻ ഫിറ്റ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഡ്രിങ്ക് ചെയ്യുക സ്മോക്ക് ചെയ്യുക അതൊന്നും എന്താ പറയുക, അതുപോലെയും നമുക്ക് ഭയങ്കര പ്രഷർ വരും ഫിറ്റിങ് ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഐ വസ്ലേക്ക് എന്താ പറയുക, ഐ ഡോണ്ട് കെയർ, കാരണം എനിക്ക് ഫിറ്റിങ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൂടി ഞാൻ ഇപ്പോൾ പോവാറുള്ളൂ, ഇല്ലാത്ത ഗ്യാദറിങ്ങിലൊന്നും ഞാൻ പോവാറില്ല. എനിക്ക് എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യാൻ വയ്യ. കാരണം നമുക്കിപ്പോൾ അറിയുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അറിയാത്ത ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഒരു എനർജി എഫേർട്ട് ഒന്നും രണ്ടാം. അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചത്താലും മിണ്ടാതിരുന്നാലും നമുക്കത് എന്താ പറയുക, എനർജി തീരെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അറിയാത്ത ആൾക്കാരിൽ നമുക്കൊരു വലിയ എനർജി തന്നെ വേണം അവരൊന്ന് പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് എടുക്കാൻ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്.
മറ്റൊരു ക്വസ്റ്റ്യൻ വീക്കെൻഡാണ് ഈ ക്വസ്റ്റ്യൻ. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ് വീക്കെ, കുറേ സ്ഥലത്ത് പഠിച്ചതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ് വീക്കെ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഈസ് നമ്മളൊരു ഒരു 20 അല്ലെങ്കിൽ 19 ഏജ് അല്ലെങ്കിൽ ഞാനൊക്കെ ഫ്രണ്ട്സിനുണ്ടാക്കുക ഒരു ആക്രാന്തം പിടിച്ച് കാണുന്നവരോടൊക്കെ മിണ്ടി കുറച്ച് ഫേക്ക് ആയിട്ടുള്ള കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടി കുറച്ച് പേരിന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കാൻ കുറേ കഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പോഴും ഞാൻ കുറച്ച് കഷ്ടപ്പെടാറുണ്ട്. ഈവൻ ദോ ഐ നോ ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി, ശരി ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണ് നല്ലതെന്ന്. അപ്പോൾ വീക്കെൻഡിൻ്റെ അനുഭവം എന്താണ്, കുറച്ച് നൈസ് ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് മതി, ഒരു ക്ലോസ് സർക്കിളുള്ള ഫ്രണ്ട്സ് മതി, അത് കുറേ പേര് പരിചയപ്പെട്ട് നടക്കുന്നത് കുറേ പേർക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ എന്താണ്,
ആ കുറേ പേര് പരിചയപ്പെടുന്നത് ആക്ച്വലി നല്ലതാണ്, നമുക്ക് തന്നെ ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. ആരുടെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. അതിപ്പം നല്ല കാര്യം ഒന്നുമില്ല, ഇപ്പോൾ ഒരു ചീത്ത കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല, നമുക്ക് അതിനെ മാറ്റി ഒക്കെ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും. അപ്പം ഫ്രണ്ട്സിനെ നമുക്ക് ലൈക്ക് എൻ്റെ കാര്യത്തിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് പുറത്ത് നോർത്തിൽ പഠിക്കാൻ പോയപ്പം അവിടെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നു. കാരണം അവിടെ നമുക്ക് ഹെൽപ്പ്, ഒരുപാട് പേരുടെ ഹെൽപ്പ് ആവശ്യം വേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾക്ക്. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിലും അപ്പം നമ്മൾ സജഷൻസ് ഒക്കെ ചോദിച്ചു അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ യാത്രകളിൽ വെച്ച് ഒരുപാട് പേരെ പരിചയപ്പെടും. പക്ഷെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സൊക്കെ വളരെ നല്ല ഫ്രണ്ട്സാണ്. എനിക്കത് മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ നല്ല ഫ്രണ്ട്സും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പരിചയപ്പെട്ട ആക്ച്വലി അവിടെ നിന്ന് ഞാൻ പരിചയപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ബേസിക് ഒരു ഒരേപോലത്തെ സ്വഭാവമുള്ള ആളുകളായിരുന്നു. അതും നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ, അതെന്നാ ആ ഒരു ബൗണ്ടറി എന്താണ് എന്നൊക്കെ അറിയുന്ന ആളുകളായിരുന്നു. ഒരുപാട് അതിലേക്ക് ഇടിച്ചു കയറി വരിക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പേടിയില്ലായിരുന്നു. ഐ വാസ് ഹാപ്പി ദാറ്റ് ഐ ഹാവ് ലൈക്ക് ടു ഐ ഹാവ് സോ മെനി ഫ്രണ്ട്സ് ദെയർ, എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ വീണ്ടും വേറൊരു കോളേജിലേക്ക് വന്നപ്പം എനിക്കങ്ങനെ ആരുമായിട്ടും പ്രത്യേകിച്ചൊരു ഇമോഷണൽ കണക്ഷൻസ് അങ്ങനത്തെ ഒന്നും വരുന്നില്ല. എനിക്കങ്ങനെ എനിക്കിവിടെ ഇവിടെയുള്ള ആളുകൾ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല.
അപ്പോൾ എനിക്ക് ചോദിക്കാനൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ നോർത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നോർത്തും സൗത്തും നമ്മുടെ കോളേജസും അവിടുത്തെ ആൾക്കാരും അവിടെ മൈൻഡ് സെറ്റ് നമ്മൾ വളരെ വ്യത്യാസം ഉണ്ടെന്നാണ്. അതോ മലയാളികൾ ലൈക്ക് മലയാളികളും ആ നോർത്ത് ഈസ്റ്റും നമ്മളെ മെയിൻ ആ ഒരു ഡിഫറൻസ് ഏറ്റവും കൂടുതൽ വള്ളി കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണ്?
ലൈക്ക് നോർത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മലയാളികൾ, എൻ്റെ ഫ്രണ്ട്സ് അധികവും മലയാളികൾ തന്നെയാണ്. പക്ഷേ അവിടെ വള്ളികൾ കുറവായിരുന്നു അവർക്ക്. ഇനിയിപ്പം ചിലപ്പം നമുക്ക് നോ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അവർക്ക് മനസ്സിലാവും എന്താണ് നോ എന്ന് പറഞ്ഞ വീട് എന്നുള്ളത്. പക്ഷെ ഇവിടെയുള്ള വള്ളികൾ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പോകുന്ന പടർന്ന് കയറുന്ന വള്ളികളാണ്. നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും പെട്ടെന്ന് തന്നെ നമ്മൾ ആകെ ഇത് ഒരു ദിവസം പരിചയപ്പെട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മുടെ പേഴ്സണൽ സ്പേസിലൊക്കെ ഇടിച്ചു കയറി ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്ത് നല്ല ഓവറാക്കാറുണ്ട് പൊതുവെ എല്ലാവരും.
നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ള രീതി പറഞ്ഞല്ലോ പുതിയ സ്ഥലത്ത്. അപ്പോൾ മൈ ക്വസ്റ്റ്യൻ ഇസ്, ഇത് ടോട്ടലി ഔട്ട് ഓഫ് ടോപ്പിക്കാണ്, മൈ ക്വസ്റ്റ്യൻ ഇസ് ഇപ്പോഴത്തെ ജനറേഷന് കേൾക്കുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്രിറ്റിസിസ് ആണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പേടിയുള്ള ഒരു ജനറേഷൻ എന്ന്. അതിനെപ്പറ്റി നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു?
ഇമോഷണൽ അറ്റാച്ച്മെന്റ് പേടി ആയതുകൊണ്ടായിരിക്കില്ല, മേ ബി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, വേറെയും പല കാര്യങ്ങൾ മൂലമായിരിക്കും അത. അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത്
എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈക്ക് നമ്മൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ ഹ്യൂമൺ ബീങ് നമുക്ക് ഒരു ഒരാളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ ലൈക്ക് ഇപ്പോൾ സോഷ്യൽ ലൈഫൊന്നും അങ്ങനെയായിട്ട് മാറിയിരിക്കുന്നു. ലൈക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, വി ഡു ഹാവ് എ ലോട്ട് ഓഫ് ഡേറ്റിംഗ് ആപ്സ്. അപ്പോൾ ഒരാളോട് മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ദീസ് ടൈംസ്. കാരണം ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് ഓരോ രീതിയിലുള്ളൊരു ഇത് വരുന്നുണ്ട്, പ്രഷറല്ല ലൈക്ക് ഒരു ഓരോ രീതിയിലുള്ള എന്താ പറയുക, ഇപ്പോൾ നമുക്ക് എന്താ പറയുക ലൈക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് റൈറ്റ്. ഇപ്പോൾ എനിക്കൊന്നും അതിന് ഏറ്റവും കൂടുതൽ ഒരു ആക്കം കൂട്ടിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആയിരിക്കും തോന്നുന്നത്. ലൈക്ക് നമ്മുടെ ജനറേഷൻ തിങ്ക് ചെയ്യാൻ തുടങ്ങി, ലൈക്ക് ഹാവിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് ഇല്ലെങ്കിൽ ലൈക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ വെക്കാതെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് ലൈക്ക് ഇറ്റ് ഈസ് ഫൺ. ലൈക്ക് ഒരാൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് പോലെയാണ് നമ്മൾ, അത് ഭയങ്കര കൂളാണ് നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് ഒക്കെ നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചത്, ദാറ്റ് ഈസ് കൂൾ ഹാവിങ്. അപ്പോൾ ഈ ഒരു ഒരാളോട് മാത്രം ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റിക്ക് ഓൺ ദാറ്റ് സിംഗിൾ പേഴ്സൺ. അതിനെക്കാട്ടും എപ്പോഴും നല്ലതല്ലേ മൾട്ടിപ്പിൾ ആൾക്കാരുമായിട്ട് പോയിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് എന്താ പറയുക എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ലൈക്ക് പോകുന്നതെന്നുള്ളൊരു ചിന്തയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അത് മടിയിനെക്കാട്ടും കൂടുതൽ ഇതേപോലെ നമുക്ക് വി ഫിൽ ബോർഡ്, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
എനിക്ക് അതിനെക്കാട്ടും കൂടുതൽ പറയാനുള്ളത് നമുക്ക് ഈ ഒരു ജനറേഷനിൽ കുറേ പേടികളുണ്ട്, കുറേ പേടികൾ. ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്പൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, കുറേ പേടികളുണ്ട്. ദാറ്റ് നമ്മൾ വല്ലാണ്ട് സെൽഫ് കെയർ ചെയ്യുന്ന ലൈക്ക് ഇൻ എ ഗുഡ് വേ സെൽഫ് കെയർ ചെയ്യുന്ന ഒരു ജനറേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ബാരിയേഴ്സും ബൗണ്ടറീസും വെക്കാൻ തുടങ്ങി. നമുക്ക് പണ്ടൊരു നമ്മുടെ ട്രസ്റ്റിന് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പണ്ടൊരു ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് നമുക്കത് സംഭവിക്കല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന കുറേ ബൗണ്ടറീസ്. കാരണം നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് ഇമോഷണൽ അറ്റാച്ച്ഡ് ആവാൻ ബുദ്ധിമുട്ടാവാറുണ്ട്. എനിക്ക് നമ്മൾ കുറേ സെൽഫ് കെയർ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുറേ ചെയ്യുന്നത്, നമുക്കറിയാം നമുക്ക് എന്താണ് റിയലി വേണ്ടത് എന്നുള്ളത് അറിയുന്ന ഒരു ജനറേഷനാണ് ഇത് എനിക്ക് തോന്നുന്നു. വിച്ച് ഈസ് എ വെരി വെരി ഗുഡ് തിങ്. ബൗണ്ടറീസ് ക്ലിയർ ആയി പറയുന്ന ഒരു ജനറേഷൻ
അല്ല. സംടൈംസ് ചില ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എനിക്ക് എന്താ വേണ്ടതെന്ന്.
ഓൾസോ നമ്മുടെ എനിക്കൊരു നല്ല മാറ്റമായിട്ട് തോന്നുന്നത് വെച്ചാൽ, ഒരു പണ്ടൊക്കെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗേൾ പോയി, ഇപ്പോൾ ഗേൾ അങ്ങനെ ലൈക്ക് ഒരു ഏതൊരു റിലേഷൻ ആട്ടോ, ഗേൾ ഗേൾ എന്തോ ആവട്ടെ, എനിവേസ് പെട്ടെന്ന് തന്നെ ലേബൽ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. അതായത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങളെന്താ, നിങ്ങൾ ഡേറ്റിംഗ് ആണോ, അങ്ങനെ പെട്ടെന്ന് തന്നെ ഡേറ്റിംഗ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു ലേബൽ സൊസൈറ്റീനോട് പറയാൻ നമ്മൾ ഫോഴ്സ്ഡ് ആണ്. എന്തുകൊണ്ട് അവരെങ്ങനെയാണോ അവരെ അങ്ങനെ വിട്ടുവിടും, അവർ ഡേറ്റ് എന്തോ ആയിക്കോട്ടെ, അവർ നമ്മളെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഒരു വേർഡിൽ ഡിഫൈൻ ചെയ്ത് സൊസൈറ്റിയോട് പറയേണ്ട ആവശ്യമില്ല. അവരെന്താണോ അങ്ങനെ എഴുതട്ടെ, മേ ബി അവർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, അവർ ഡേറ്റിംഗ് ആയിരിക്കില്ല, അവരെങ്ങനെയാണോ അങ്ങനെ നിന്നോട്ടെ. ബട്ട് ചില കാര്യങ്ങൾ വി ആർ ഫോഴ്സ്ഡ് ടു
നമ്മളെ. ഇപ്പം രണ്ടാളുകൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും വെറുതെ അതിൽക്കൂടെ പോകുന്ന ആൾക്കാർ, ഇപ്പം ഇവൻ നമ്മളായ കൂടി നമുക്കറിയില്ല അവര് ഫ്രണ്ട്സ് ആണോ അവർ റിലേഷൻഷിപ്പ് എന്തിനാണോ അറിയേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗെയിനോ ഒന്നും തന്നെ ഇല്ല.
എന്നെ വിളിച്ചു ചിലപ്പോൾ വളരെ നല്ലൊരു റിലേഷൻ, ഇപ്പം ഈ ബെസ്റ്റി ഫീവർ ഉണ്ടല്ലോ, ബെസ്റ്റി ഫീവർ ചിലപ്പോൾ അത്ര വളരെ നല്ലൊരു റിലേഷൻഷിപ്പിനെ, ഈ ബെസ്റ്റി എന്നുള്ള വേർഡ് ഇപ്പൊ ഒരു നെഗറ്റീവ് കോണോട്ടേഷൻ യൂസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയൊരു തിങ്ങാണ്. വളരെ നല്ലൊരു എന്താ പറയുക, ആ ഒരു ബെസ്റ്റി വേർഡ് ഉപയോഗിച്ചിട്ട് ആ ഹോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ കുറച്ച് കളയുന്നത്. ഇപ്പൊ ബെസ്റ്റി പറയുന്നത് ഏത് രീതിയിലാണ് നമുക്കറിയാം, രണ്ട് നെഗറ്റീവ് കോണോട്ടേഷൻ
നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും.
എനിക്കിപ്പോൾ അത് ഇങ്ങനെ റീൽസിലാണെങ്കിൽ തന്നെയും ബെസ്റ്റുകൾ നാടിനാപത്തോ ബെസ്റ്റുകളെയാണ് ഫസ്റ്റ് തല്ലിക്കൊല്ലേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഐ ഡോണ്ട് ഒരാൾക്കാരുടെ റിലേഷൻഷിപ്പിനെ വളരെ ഇങ്ങനെ വില കുറച്ച് കാണുന്നത്
എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെക്കൻ ഒരു ഗേളും ബോയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ ഇരിക്കുമ്പോഴാണ് അവർ കുറച്ചും കൂടെ സൂപ്പറായിട്ടുള്ളത്. ആ റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ അവരുടെ ആ ഒരു ടോട്ടൽ സ്വഭാവമേ മാറുകയാണ്. ലൈക്ക് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തന്നെ വി ഹാവ് എ ഗായ് ബെസ്റ്റ് ഫ്രണ്ട്, വി ഫീൽ മോർ എന്താ പറയുക കുറച്ചും കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് മേ ബി ഈ ഗായ് ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കും തോന്നുന്നത്. ബിക്കോസ് ദാറ്റ് തിങ് ഈസ് മച്ച് കൂളർ ദാൻ ഹാവിങ് എ റിലേഷൻ.
എക്സ്പെക്ടേഷൻസിൻ്റെ ഭാരമില്ലല്ലോ നമ്മൾ സ്വന്തമാക്കുക, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ്റെ ഒരു ഭാരം ഒന്നും ഇല്ല.
അതെ, ഇപ്പം നമ്മൾ വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് അങ്ങനെ ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പിൽ. ലൈക്ക്
ഇപ്പം റിലേഷൻഷിപ്പിൽ അങ്ങനെ ആവണം, അതങ്ങനെ ആയാൽ നല്ലത്.
അറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയും ഒരു ഇത് കാഴ്ചപ്പെടണം, ലൈക്ക് ഒരു ഗേളിനും ബോയിനും ബോയ്ക്കും ഒരിക്കലും ബെസ്റ്റുകൾ ആക്ച്വലി അവസാനം റിലേഷൻഷിപ്പിൽ ചെന്നാണ് അവസാനിക്കുക. അങ്ങനെ ഒരു ഇതുണ്ട് ലൈക്ക് നിറത്തിലെ എബിയും സോനേനെ പോലെ, എബിഡേയും സോനേടെയും പോലെ അവർക്ക് ഒരിക്കലും ഒരു റിലേഷൻ ലൈക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു റിലേഷനിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ അതൊരു റൊമാൻറ്റിക് ഫേസിലേക്ക് അത് പോവും എന്നുള്ളതിലാണ് ആളുകൾ ഇപ്പം.
പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എന്തൊക്കെ പറഞ്ഞാലേ എനിക്ക് തോന്നി ലൈക്ക് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുമ്പോൾ ലൈക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് ആ ഒരാൾ മോർ ദാൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിൽ തോന്നൂലേ
അത്
ഒരു സ്നേഹം. ഞാൻ ഒരു സ്നേഹം ഞാൻ ഉദ്ദേശിച്ചത് ലൈക്ക് ഒരു സെക്ഷൽ ടെൻഷന്റെ രീതിയിലല്ല ഞാൻ
പറയുന്നത്.
ആ ലൈക്ക് ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷെ നമ്മൾ ബാക്കി ഒരു ഗൈസിനെ കാണുന്നതിനെക്കാട്ടും നമുക്ക് മോർ ദാൻ ഒരു ഫ്രണ്ട് എപ്പോഴൊക്കെയോ ആയിട്ട് നമുക്ക് അവരോട് ഒരു കൂടുതൽ കൺസേൺ, കൂടുതൽ സ്നേഹം, കൂടുതൽ കെയറിങ് നമുക്ക് വരാറുണ്ട് എന്നാണ് ഇനി എനിക്ക് അങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്.
മേ ബി നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവില്ലേ, ഇപ്പൊ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓ ഓക്കെ ഇയാള് എന്റെ കൂടെ എന്നും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഫ്രണ്ടല്ല ഇനിപ്പോ എന്റെ ഒരു പാർട്ട്ണറായിട്ട് അയാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയെന്നെങ്കിൽ നല്ലതായിരിക്കില്ലേ. പക്ഷെ ചിലപ്പോ അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോ നേരത്തെ അഞ്ചു പറഞ്ഞ പോലെ ചിലപ്പം ചിലപ്പോ എക്സ്പെക്ടേഷൻ.
എനിക്ക് തോന്നിയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് വിടുന്നത് തന്നെ നല്ലത്. ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പാർട്ട്നേഴ്സ് ആക്കുമ്പോ നമുക്ക് മേ ബി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. കാരണം ഫ്രണ്ട്ഷിപ്പിന് ഒരു എൻഡ് ഇല്ല. പക്ഷെ നമ്മൾ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മൾ അടികൂടി ദാറ്റ് വിൽ ഗെറ്റ്
എൻഡ്. ഈ റിലേഷൻഷിപ്പ് വരുന്നതേ ഒരു എക്സ്പയറി ഡേറ്റ് ആണ്. കാരണം നമുക്ക് റിലേഷൻഷിപ്പിൽ അവിടുന്ന് വാക്കൗട്ട് ചെയ്യാൻ പോകും. അങ്ങനെ നമ്മളൊരു ഒരു അണ്ടർടൺ കരാറോ ആയിട്ടാണല്ലോ ഒരു റിലേഷൻഷിപ്പിൽ കയറുക. നമുക്ക് വാക്കൗട്ട് ചെയ്യാൻ തോന്നുമ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോകാന്നുള്ളത്. പക്ഷെ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ഇറങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു കരാർ, ഒരു അലിഖിത നിയമം ആയിട്ടൊന്നും അല്ലല്ലോ അത് തുടങ്ങുന്നത്. അപ്പൊ ഐ തിങ്ക് അങ്ങനെ ഒരു സ്പേസ് ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ട്, ബട്ട് നോട്ട് ഇൻ റിലേഷൻ.
നമ്മളിന് കുറച്ച് സീരിയസ് ടോപ്പിക് ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നു. കാരണം ആൾക്കാർ ഇവിടെ വേദവചനം കേൾക്കാനല്ല, നിങ്ങളുടെ ഇത് കേൾക്കാനല്ല നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്.
ഒരു ഫണ്ണ് ട്രൂത്ത് ഓഡിയോ അറിയോ ആരെങ്കിലും?
എനിക്ക് ഫണ്ണായിട്ടൊന്നും നടന്നിട്ടില്ല എന്റെ ജീവിതത്തിൽ. ട്രൂത്ത്
ഫണ്ണായിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ എന്താണ് പാട്ട് പാടിയിട്ട് മൊത്തം പബ്ലിക്കില് ലൈക്ക് നടത്തിച്ചിട്ടുണ്ട്. ബട്ട് ഹി വാസ് എ ഗുഡ് സിംഗർ, അതുകൊണ്ട് അതൊരു ഫണ്ണായിരുന്നില്ല. അവന്റെ കഴിവ് എല്ലാവരും അറിയാണ് ചെയ്തത്.
നിങ്ങൾക്ക്
അല്ലല്ലോ ഞാൻ എനിക്ക് ഇല്ല ടിൽ നൗ അങ്ങനെ ഒരു നല്ലൊരു ഇതൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല.
മൊത്തത്തിൽ പറഞ്ഞ ട്രൂത്തോടെ ഇറങ്ങിയിട്ട് വലിയ ഫണ്ണായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല.
അത് ചെയ്യുന്ന ആൾക്കൊരിക്കലും അത് ഫണ്ണായിരിക്കില്ല, അത് ബാക്കിയുള്ള ആളുകൾക്കാണ് ഫണ്ണായിട്ട് തോന്നുക.
പിന്നെ ഞാൻ കുറെ പ്രാങ്ക് കോൾസ് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. കൊച്ചു ടി വി മാമനല്ലേ, കൊച്ചു ടി വി ശരിയാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ കലയിൽ നിന്ന് വിരമിച്ചു എന്ന് പറയാം. കാരണം എന്റെ സൗണ്ടൊക്കെ കുറച്ച് ഘനഗാംഭീര്യം വെച്ചതുകൊണ്ട് ഇപ്പൊ എനിക്ക് ചെറിയ പിള്ളേരെ സൗണ്ട് വെച്ച് എനിക്ക് ഇപ്പൊ ഇതാക്കാനൊന്നും പറ്റില്ല. സോ എന്റെ കഴിവുകളൊക്കെ കെട്ടുപോയിക്കൊണ്ടിരിക്കും.
എനിക്ക് തോന്നുന്നു നമ്മളിനി അടുത്ത് ചീഫ് ഗസ്റ്റ് വല്ല ഔട്ട് ഓഫ് ഇന്ത്യക്കാരെ വിളിക്കണം. അവരുടെ ട്രൂത്തോടെ അതെ 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 അവിടെ ഞാൻ എൻ്റെ മനസ്സിൽ ഫുൾ നെറ്റ്ഫ്ലിക്സാണ് ശരിക്കും ഈ പുറത്ത് പോയി പഠിക്കാന്ന് പറയുമ്പോൾ.
പിന്നെ വേറെ ട്രൂത്ത് ഓർ ഡെയർ പോലെയുള്ള മറ്റൊരു വൈവിധ്യമാർന്നൊരു കളിയാണല്ലോ നെവർ ഹാവ് എവർ. അപ്പൊ ഐ തിങ്ക് എന്റെ വേറൊരു ക്വസ്റ്റ്യൻ ഇസ് നമ്മുടെ ഈ ട്രൂത്ത് ഓർ ഡെയർ,
നിന്റെ ക്വസ്റ്റ്യൻ കേൾക്കണ്ട, അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞു
ഈ ക്വസ്റ്റ്യൻ കേൾക്കാം. നമ്മുടെ ട്രൂത്ത് ഓർ ഡെയറും നെവർ ഹാവ് എവറും റീപ്ലേസ് ചെയ്ത് വീണ്ടും നമ്മുടെ അന്താക്ഷരിയിലേക്കും ദംഷറാച്ചിലേക്കും ചേക്കേറേണ്ട ആവശ്യമുണ്ട്.
ആക്ച്വലി അത് രണ്ടും ഹാംലെസ് ആയിട്ടുള്ള കളികളാണ്. നമുക്ക് ഫണ്ണാണെങ്കിൽ അത് മതി. ഒരു എന്റർടൈനിങ് അല്ല എന്റർടൈൻമെന്റ് പർപ്പസിനോ അല്ലെങ്കിൽ ഫണ്ണിന് വേണ്ടിയാണെങ്കിൽ അതാണ് നല്ലത്. ടീം വർക്കുമാണ്.
പിന്നെ ഐ തിങ്ക് സോ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോണേ എന്റെ കൺക്ലൂഷൻ, അതായത് ട്രൂത്ത് ഓർ ഡെയർ നാടിന് ആപത്തൊന്നുമല്ല, കളിക്കേണ്ട രീതിയിൽ കളിച്ചാൽ മതി. പിന്നെ വല്ലാണ്ട് മറ്റുള്ളവരുടെ പ്രൈവസി കയറി ഇടപെടാണ്ട് ഹാംലെസ് ആയി ഫണ്ണായി കളിച്ചാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളിച്ചോ.
യെസ് ഗൈസ്, നിങ്ങൾ തോന്നുന്ന പോലെ കളിക്കുക. ജീവിതം എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല, തോന്നിയ പോലെ ആക്കും. പക്ഷെ നമ്മൾ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി മിസ്റ്റേക്ക് പറ്റും. കാരണം നമ്മൾ മനുഷ്യന്മാർ പെർഫെക്റ്റ് ആയി ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല വരുന്നത്. പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ ഒത്തിരി മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് എന്താ പറയുക ഫേർദർ ഒരു എന്തോ ഒരു വലിയൊരു ഒരു ഒരു കുഴിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലത്തിലേക്ക് നമ്മളെ ചാടാതെ നമുക്ക് തന്നെ ഒരു റെസിസ്റ്റൻസ് പവർ വരും. സോ ഗൈസ് ഡു വാട്ട് എവർ യു വാണ്ടഡ് ടു ഡു, ഡു മിസ്റ്റേക്സ്. ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യം എന്താ പറയുക, ഡു മിസ്റ്റേക്സ് ദെൻ കം ഓവർ ടു മൈ ഹൗസ്. അങ്ങനെയല്ല, ഡു മിസ്റ്റേക്സ് എന്നിട്ട് അതൊന്ന് റിയലൈസ്
ചെയ്യുക.
പക്ഷെ ഒരേ മിസ്റ്റേക്ക് തന്നെ രണ്ട് മൂന്ന് വട്ടം ചെയ്യരുത്.
രണ്ടു മൂന്ന് വട്ടം ചെയ്തതല്ലേ നമ്മൾ പഠിക്കൂ.
അതെ, നമുക്ക് അവളുടെ ഡേറ്റിംഗ് റിലേഷൻഷിപ്പിനെ പറ്റാൻ പറഞ്ഞു. സോറി ഗൈസ്, സോറി, ഇത് വളരെ പേഴ്സണലായി നമുക്ക് വിരമിച്ചു നോക്കിയാണ് പറയുന്നത് പോഡ്കാസ്റ്റിൽ നിന്നും.
ഗൈസ് ഞാൻ ഇനി പോഡ്കാസ്റ്റിലേക്ക് ഇല്ല,
അന്തൊക്കെ ഇറങ്ങി പോവില്ല. ഞാൻ വന്ന എപ്പിസോഡിൽ തന്നെ നീ ഇങ്ങനെ റിട്ടയർ ആയി പോയ,
ഞാൻ വി കെ പെർമനന്റ് പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താൻ വി കെ വേണോ ഞാൻ വേണോ
കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അവസാനം ആരും ഞാൻ വേണ്ട വി കെ നന്ദക്കും മാത്രമേ അത് സോറി അങ്ങനെ പറയത്, കാരണം ഇതിന്റെ കോ ഫൗണ്ടർ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. ഓക്കെ ബൈ ഗൈസ്, ഹാവ് ഫൺ. ഇനി അടുത്ത ഏതെങ്കിലും വലിയ ഭൂലോക ടോപ്പിക്കായിട്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും കാണുന്നതായിരിക്കും. ബൈ.